ഫാദർ പോൾ വെട്ടിക്കാട്ടിൽ എഴുതുന്ന ലേഖനം പാതിരാത്രിയിൽ പൗരോഹിത്യത്തിലേക്ക്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ജൂലൈ 15, ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സുഹൃത്തും അയൽക്കാരിയുമായ ഒരു ചേച്ചി എന്നെയും കൂട്ടി അടുത്തുള്ള മീനങ്ങാടി മലങ്കര കത്തോലിക്ക ബദനി ആശ്രമത്തിൽ പോയി. അന്ന് മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ദിനമായിരുന്നു. അതിനാൽ അവിടുത്തെ വൈദികൻ ഇവാനിയോസ് പിതാവിന്റെ ചിത്രമുള്ള ഒരു കാർഡ് സമ്മാനിച്ചു. സംസാരത്തിനിടെ കുശല അന്വേഷണം എന്നോണം ഒരു ചോദ്യം അച്ഛനാകാൻ വരുന്നു. ആ ചോദ്യത്തിന് ഞാൻ പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറഞ്ഞതായി ഓർക്കുന്നില്ല. സാവധാനം അക്കാര്യം മറന്നും പോയി. കുട്ടിക്കാലത്ത് ആദ്യമായി അൽത്താര ശുശ്രൂഷയായപ്പോഴത്തെ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷാ വസ്ത്രവുമെല്ലാം എന്നിലൊരു വൈദികനാകാനുള്ള ആഗ്രഹം ഉണർത്തിയിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം മാഞ്ഞു പോവുകയാണ് ഉണ്ടായത്. നാളുകൾ കഴിഞ്ഞ് +2 പഠനം പൂർത്തിയാക്കിയതിനു ശേഷമുള്ള സമയം, ഒരു രാത്രി നേരത്തെ കിടന്നുറങ്ങിയ ഞാൻ ഏതാണ്ട് പാതിരാവായപ്പോൾ ഉണർന്നു. ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്നത് ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ചിത്രമാണ്. ഒപ്പം വൈദികനാകണം എന്ന ചിന്തയും. ആ ചിന്ത അത്രമാത്രം ശക്തമായതിനാൽ ആ പാതിരാത്രിയിൽ ആമേൻ പറയാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് സാധിക്കുകയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അമ്മയെ സമീപിച്ച് ഞാൻ പറഞ്ഞതിങ്ങനെയാണ്: അമ്മേ, ഞാൻ റീത്തിൽ അച്ഛനാകാൻ പോകുകയാണ്. പാലക്കാട്ടേൽ ബേബിച്ചാച്ചനെ ഒന്ന് പോയി കാണട്ടെ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. പുത്തൻകൂർ സമുദായത്തിലെ യാക്കോബായ സഭയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. കത്തോലിക്കാ സഭയുടെ മഹത്വം എന്താണെന്ന് അന്ന് അത്രയൊന്നും മനസ്സിലാക്കിയിരുന്നുമില്ല. പക്ഷേ വൈദികനാകാൻ മലങ്കര കത്തോലിക്കാ സഭയിൽ പോകണമെന്ന് ആഗ്രഹം. വാസ്തവത്തിൽ അവിടുത്തെ ഏകസത്യസഭയായ കത്തോലിക്കാ സഭയിലേക്ക് കർത്താവ് തന്നെ എന്നെ ക്ഷണിക്കുകയായിരുന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമായി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:44 എന്ന ഏകസഭയെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. റീത്ത് എന്നാണ് സാധാരണക്കാർ മലങ്കര കത്തോലിക്ക സഭയെ വിളിച്ചിരുന്നത്. ആ സഭാംഗവും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുമായ ബേബിച്ചാച്ചനാണ് ഇക്കാര്യത്തിൽ ഏറ്റവും സഹായിക്കാനാവുക എന്ന് തോന്നി. അതിനാൽ അമ്മയോട് അപ്രകാരം പറഞ്ഞ് താമസിയാതെ ഞാൻ യാത്രക്കിറങ്ങി. ബത്തേരിയിൽ ആ വർഷത്തെ സെമിനാരി പ്രവേശനം കഴിഞ്ഞിരുന്നതിനാൽ ആദ്യം മൂവാറ്റുപുഴ രൂപത സെമിനാരിയിലാണ് ചേർന്നത്. പിന്നീട് ബത്തേരിയിലേക്ക് വന്നു. സെമിനാരി പഠന കാലയളവിൽ പഠനം ദുഷ്കരമാണെന്ന് തോന്നിയതുൾപ്പെടെ പല പ്രതിസന്ധികളും വന്നപ്പോൾ തിരിച്ചു പോയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. പ്രഭാഷകൻ 2:1. ഈ തിരുവചനം അന്വർത്ഥമായ അനുഭവങ്ങൾ. പക്ഷേ നല്ല ദൈവം തന്റെ കരുണയാൽ എന്നെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു നിർത്തുകയായിരുന്നു. പിന്നീട് 2015 പുതിയതായി രൂപം കൊണ്ട പൂനാ രൂപത വൈദികരെയും ബ്രദേഴ്സിനെയും ക്ഷണിച്ചപ്പോൾ ബത്തേരി രൂപതാധ്യക്ഷന്റെ അനുവാദത്തോടെ അവിടേക്ക് മാറി. തുടർന്നുള്ള 4 വർഷം പൂനാ രൂപതയിലായിരുന്നു പഠനം. പഠനം പൂർത്തിയാക്കിയതിനു ശേഷം പൂനാ കത്തീഡ്രലിൽ വെച്ച 2019 December 27 തോമസ് മാർ അന്തോണിയോസ് പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. വൈദിക പട്ടം ലഭിക്കുക എന്നത് എത്രയോ വലിയ അനുഗ്രഹമാണെന്ന ചിന്തയിൽ പട്ടത്തിനൊരുക്കമായി 1 വർഷം നോമ്പെടുത്തിരുന്നു. വിശുദ്ധ കുർബാന അഭിഷേകത്തോടെ അർപ്പിക്കാൻ ആ നോമ്പിലൂടെ ഈശോ എന്നിൽ കൃപ ചൊരിയുകയും ചെയ്തു. മിഷനിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള 3 വൈദികരെ പൂനാരൂപതയുടെ കീഴിലുള്ള ആന്ധ്രയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി തെലുങ്ക് പഠനവുമായി ബന്ധപ്പെട്ട് അയച്ചു. പക്ഷേ കോവിഡ് വ്യാപനം എല്ലാം പ്രതിസന്ധിയിലാക്കി. പിന്നീട് മലങ്കര കത്തോലിക്ക സഭാംഗങ്ങളാകാൻ ഒരുങ്ങി നിൽക്കുന്ന 12 പാസ്റ്റർമാരോടൊപ്പം എന്നെ പുതിയൊരു സ്ഥലത്തേക്ക് മിഷൻ പ്രവർത്തനങ്ങൾക്കായി അയച്ചു. ഒരു രാത്രിയിൽ ഒരു സഹവൈദികന്റെ അപകടമരണവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയായിരുന്നു. ഞാനാണ് വാഹനം ഓടിച്ചിരുന്നത്. കൂടെ 3 വൈദികരും സഹായിയായ ഒരു പാസ്റ്ററുമുണ്ട്. പുലർച്ചെ ഏതാണ്ട് 3 മണി സമയത്ത് ഞങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ഞാൻ പുറത്തേക്ക് തെറിച്ചു വീണു. എന്നിട്ടും അത്ഭുതമെന്ന് പറയാൻ പരിക്കൊന്നും പറ്റിയില്ല. പക്ഷെ വാഹനത്തിലുണ്ടായിരുന്ന പാസ്റ്റർ മരണപ്പെട്ടു. മറ്റു വൈദികർക്കും പരിക്കുകളുണ്ടായിരുന്നു. ആ അപകടത്തിൽ നിന്നും ദൈവം അത്ഭുതകരമായി എന്നെ രക്ഷിച്ചു. സദാ എന്നോടൊപ്പം നടന്ന് എന്നെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന എന്റെ കർത്താവിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കുകയായിരുന്നു. തുടർന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് അടുത്തുള്ള ചേരിയിലെ ആളുകളോട് സുവിശേഷം പറയണമെന്ന് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നത്. ആ ചേരിയിൽ ചെന്നപ്പോൾ അവിടെയൊരു വീട്ടിൽ യേശുവിന്റെ ചിത്രം. അല്പം ഭയത്തോടെയാണെങ്കിലും അവിടേക്ക് കയറി ചെന്നു. കാര്യമായി ഭാഷയൊന്നും അറിയില്ല. എന്താവും പ്രതികരണം എന്ന് ഊഹവുമില്ല. എങ്കിലും അവരോട് അനുവാദം ചോദിച്ചു പ്രാർത്ഥിച്ചു. കുടുംബനാഥയ്ക്ക് എന്റെ ഫോൺ നമ്പറും കൊടുത്ത് മടങ്ങി. പിറ്റേന്ന് ആ സ്ത്രീ എന്നെ വിളിച്ചു. അവർ പറഞ്ഞത് മുഴുവൻ എനിക്ക് വ്യക്തമായില്ലെങ്കിലും അവിടേക്ക് ചെല്ലണം എന്ന് മനസ്സിലായി. പുതിയൊരു മിഷന്റെ നിശബ്ദമായ ആരംഭമായിരുന്നു അത്. മിഷനിലെ വെല്ലുവിളികൾ. അടുത്ത ദിവസം അവിടെ എത്തിയപ്പോൾ പ്രായം ചെന്ന ഒരു അയൽക്കാരനെ ആ സ്ത്രീ പരിചയപ്പെടുത്തി. അവരോടും ഈശോയെക്കുറിച്ച് പറയാൻ അവസരം ലഭിച്ചു. സ്ത്രീകളോടും പെൺകുട്ടികളോടും സംസാരിക്കുന്നതിനും സഹായിക്കുന്നതിനും സിസ്റ്റേഴ്സ് കൂടെ വന്നാൽ ഉചിതമാകുമല്ലോ എന്ന് ബോധ്യപ്പെട്ടതിനാൽ കുറച്ചപ്പുറത്തുള്ള സലേഷ്യൻ കോൺവെന്റുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം ചേരി സന്ദർശനം തുടർന്നു. ഏതാണ്ട് 65 വയസ്സ് പ്രായമുള്ള ഒരു സിസ്റ്ററാണ് എന്നെ സഹായിച്ചത്. യാത്രാസമയം മുഴുവൻ ഞങ്ങൾ ജപമാല ചൊല്ലും. അങ്ങനെ ആ തെരുവിലെത്തി ഒരു മരച്ചുവട്ടിൽ 4 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ട് പ്രവർത്തനം തുടങ്ങി. ഞങ്ങളെ ആദ്യം സ്വീകരിച്ച ശോഭ എന്ന സ്ത്രീയുടെ സഹായത്തോടെയായിരുന്നു പ്രവർത്തനങ്ങൾ. 2 മാസം കൊണ്ട് 20 കുട്ടികളോളം വന്നു. പിൻവിളികൾ. പക്ഷെ അപ്പോഴേക്കും ഒരു സമൂഹത്തോടൊപ്പമല്ലാതെ തികച്ചും തനിയെയുള്ള ജീവിതം എനിക്ക് മടുത്തു തുടങ്ങി. അതോടെ പൗരോഹിത്യം ഉപേക്ഷിച്ചാലോ എന്ന ചിന്തയും. അപ്പോൾ മനസ്സിൽ മറ്റൊരു ആഗ്രഹം നാമ്പിട്ടു. ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിലിനോട് ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രതിസന്ധിയെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമല്ലോ. ഈ ആഗ്രഹം പ്രാർത്ഥനയായി 1 മാസത്തോളം മനസ്സിൽ കൊണ്ടു നടന്നു. പിന്നെ നടന്നത് അവിശ്വസനീയമായ ദൈവീക ഇടപെടൽ. ഒരു വൈകുന്നേരം ഏതാണ്ട് 6:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ. അത് ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ. അദ്ദേഹം ഒഡീഷയിലെ മിഷൻ പ്രദേശത്തേക്കുള്ള യാത്രയിലായിരുന്നു. സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്ന പ്രദേശത്തിനടുത്തെത്തിയപ്പോൾ അവിടെയൊരു മലങ്കര കത്തോലിക്ക വൈദികൻ ഉണ്ടെന്ന് ഒരു ദൈവീക സ്വരം. ആന്ധ്രയിൽ അദ്ദേഹത്തിന് പരിചയമുള്ള മിഷണറി വൈദികനെ വിളിച്ച് അതാരാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ എൻ്റെ താമസ സ്ഥലത്തേക്ക് വരികയായിരുന്നു. അന്ന് ഫാദർ ഡാനിയേൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ എന്നെ ശക്തിപ്പെടുത്തി. ആ സംഭവം എൻ്റെ വിശ്വാസത്തിന് ഒരു പുത്തൻ ഉണർവാണ് നൽകിയത്. മിഷൻ വീണ്ടും ഊർജ്ജസ്വലമാക്കണമെന്ന് ശക്തമായ ഉൾപ്രേരണയും. നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. 1 തെസലോനിക്ക 5:4. അങ്ങനെ 4 മാസം കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം വീണ്ടും എനിക്ക് ഫാദർ ഡാനിയേലിൻ്റെ ഒരു ഫോൺ കോൾ. അച്ഛാ, ഞാൻ അങ്ങോട്ട് വരികയാണ് അവിടെ ധ്യാനം നടത്താൻ. ഞാനൊന്ന് ഞെട്ടി. അച്ഛൻ ആയിരങ്ങൾക്ക് ധ്യാനം നടത്തുന്നയാളല്ലേ, ഇവിടെ 10 കുട്ടികളെ മാത്രമായിരിക്കും എനിക്ക് ലഭിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. എന്നാൽ ഒരാളെയുള്ളൂ എങ്കിലും ഞാൻ ധ്യാനം നടത്തും എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. ദൈവദൂതനെ പോലൊരാൾ. അങ്ങനെ അച്ഛൻ്റെ വരവിനായി കാത്തിരിക്കുന്ന സമയം ഫോണിലൂടെ മാത്രം പരിചയമുള്ള സിബി മാത്യു എന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അദ്ദേഹം ലോക സുവിശേഷവൽക്കരണത്തിനായി പ്രവർത്തിക്കുന്ന ആളാണ്. പിറ്റേന്ന് മുതൽ കുറച്ച് ദിവസങ്ങൾ എന്നോടൊപ്പം താമസിക്കാൻ വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു ആ കുറച്ച് ദിവസങ്ങൾ. അദ്ദേഹം നൽകിയ പരിശീലനത്തിലൂടെയാണ് മിഷൻ ദേശത്തിനു വേണ്ടിയും അവിടെയുള്ളവർക്ക് വേണ്ടിയും ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയുമെല്ലാം അർപ്പിക്കാൻ ആരംഭിച്ചത്. വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള കൗൺസിലിംഗ് ചെയ്യാനും അദ്ദേഹമാണ് പഠിപ്പിച്ചത്. ദൈവമയച്ച ഒരു ദൂതനെ പോലെയായിരുന്നു അദ്ദേഹം. അപ്രകാരമുള്ള ഒരുക്കത്തിന് ശേഷം ഫാദർ ഡാനിയേൽ വന്ന് ഗർഗുപാലം, ഓങ്കോൾ എന്നിവിടങ്ങളിൽ 2 കൺവെൻഷനുകൾ നടത്തി. 100 മുതൽ 200 വരെ ആളുകൾ പങ്കെടുത്തു. ഫാദർ ഡാനിയേൽ പ്രസംഗിച്ചപ്പോൾ മറ്റൊരു വൈദികൻ തെലുങ്കിൽ വിവർത്തനം ചെയ്യുകയായിരുന്നു. 3 ദിവസങ്ങളിൽ വൈകുന്നേരമായിട്ടായിരുന്നു കൺവെൻഷൻ നടത്തിയത്. ഒരു സ്ഥലത്ത് 2 ദിവസവും നല്ല മഴ. അവിടെ ആളുകൾ 2 ദിവസം മഴ നനഞ്ഞ് പ്രസംഗം കേട്ടു. ആഴമായ ദിവ്യകാരുണ്യ ഭക്തിയോ ജപമാല ഭക്തിയോ ഒന്നുമില്ലാതിരുന്ന എന്നെ പിന്നീട് മിഷൻ അനുഭവങ്ങളിലൂടെ തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും ജപമാലയുടെയും എല്ലാം ശക്തി ഈശോ കാണിച്ചു തന്നു. അങ്ങനെ നിരവധി ശക്തമായ അനുഭവങ്ങളിലൂടെ ഈ മിഷണറി ജീവിതം ഈശോ വഴി നടത്തുന്നു.